لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها، وأولها وآخرها، وسرها وعلانيتها، أما بعد. شيخ الإسلام ابن تيمية رحمه الله دهت لنا العقيدة الواسطية هذه الإمرأسان وايتر. ومن الإيمان بالله الإيمان بما وصف، هو الإيمان بالله وملائكته وكتبه ورسله والبعث بعد الموت، والإيمان بالقدر خيره وشره. ابن تيمية رحمه الله أهل السنة والجماعة أورد أدواء നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാർഗത്തിലുള്ള കക്ഷിയുടെ ഈമാൻ എന്താണെന്ന് ചുരുക്കി പറയുന്നു. അവൽ ഈമാൻ ബില്ലാഹ്, അതാണ് അള്ളാഹുവിലുള്ള ഈമാൻ. വ മലായിക്കത്തിഹി, അവന്റെ മലക്കുകളിലും, വ കുതുബിഹി, അവന്റെ കിതാബുകളിലും, വ റസൂലിഹി, അവന്റെ റസൂലുകളിൽ അഥവാ ദൂതന്മാരിൽ നബിമാരിൽ, വൽ ബഅ്ഥി, അതുപോലെ ബഅ്ഥ്, ബഅ്ഥ് എന്നാൽ പുനരുത്ഥാനം, മരിച്ചവരെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുക എന്ന കാര്യം. ബഅ്ഥി ബഅ്ദൽ മൗത്ത്, മരണത്തിന് ശേഷം അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന കാര്യത്തിൽ. വൽ ഈമാനി, അതുപോലെ ബിൽ ഈമാൻ, ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി, ഖൈറും ഷർറുമായ എല്ലാം അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചിട്ടാണ്, അവന്റെ മുൻ തീരുമാനവും നിശ്ചയവും കണക്കും അനുസരിച്ചാണ് എന്ന വിശ്വാസം. നമ്മൾ പറഞ്ഞു അള്ളാഹുവിലുള്ള ഈമാൻ ഇതാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഈമാൻ. കാരണം ബാക്കി ഈമാനിന്റെ റുക്കുനുകളെല്ലാം ഈ ഈമാനിലേക്ക് ചേർത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മലായിക്കത്തിഹി, കുതുബിഹി, റസൂലിഹി, അള്ളാഹുവിന്റെ മലക്കുകളിൽ, അവന്റെ റസൂലുകളിൽ, അവന്റെ കിതാബുകളിൽ, ഇങ്ങനെ. ഓ മലായിക്കത്തിഹി, അള്ളാഹുവിന്റെ മലക്കുകളിലുള്ള ഈമാൻ നമ്മൾ പറഞ്ഞു. അള്ളാഹുവിന്റെ ജുന്താകുന്നു, അവന്റെ സൈന്യമാകുന്നു മലക്കുകൾ. അള്ളാഹു പ്രകാശത്തിൽ നിന്ന് പടച്ചിട്ടുള്ള, അവന്റെ കൽപ്പനകൾ ലംഘിക്കാത്ത, അവൻ തീരുമാനിച്ച കാര്യങ്ങൾ ലോകത്ത് നടപ്പിലാക്കുന്ന അവന്റെ പടപ്പുകളാണ് മലായിക്ക. വകുതുബിഹി, അവന്റെ കിതാബുകളിലുള്ള ഈമാൻ. മുസ്ലിമീങ്ങൾ അഹ്ലു സുന്ന ഉറച്ചു വിശ്വസിക്കുന്നു അള്ളാഹു കിതാബുകൾ മനുഷ്യരായ അള്ളാഹുവിന്റെ നബിമാർക്ക് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കവൻ പേര് പഠിപ്പിച്ചു തന്ന കിതാബുകളിലും പറഞ്ഞു തരാത്തതിലും നാം വിശ്വസിക്കുന്നു. അതിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കിതാബുകളാണ് തൗറാത്ത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അവതരിപ്പിച്ച തൗറാത്ത്, അതുപോലെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അവതരിപ്പിച്ച സബൂർ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അവതരിപ്പിച്ച ഇഞ്ചീൽ, നമ്മുടെ നബി നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അള്ളാഹു അവതരിപ്പിച്ച അൽ ഖുർആൻ, ഇതെല്ലാം അള്ളാഹുവിന്റെ കിതാബുകളാണ്, അവന്റെ കലാമുമാണ്. അള്ളാഹുവിന്റെ കിതാബുകളാണ്, അവന്റെ കലാമാണ് ഇതെല്ലാം. അള്ളാഹുവിന്റെ സംസാരം, അവൻ സംസാരിച്ചതാണ്, അവന്റെ പടപ്പല്ല, മറിച്ച് അവന്റെ സംസാരമാകുന്നു അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ, അള്ളാഹുവിന്റെ ഖുർആൻ. ഖുർആനല്ലാത്ത മുൻകഴിഞ്ഞ എല്ലാ കിതാബുകളും അത് ഖുർആനോടെ നസ്ഖ് ചെയ്യപ്പെട്ടു, അതെല്ലാം ദുർബലപ്പെടുത്തപ്പെട്ടു, അതിനുള്ള വിധികൾ വിലക്കുകൾ ഇനി സ്വീകാര്യമല്ല, അതിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു അള്ളാഹുവിന്റെ ഖുർആൻ അവതരിച്ചതോടെ. ഈ കിതാബാകുന്നു ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾ പിൻപറ്റേണ്ട അള്ളാഹുവിന്റെ കലാം. കാരണം കഴിഞ്ഞ കിതാബുകൾ, മുൻകഴിഞ്ഞ കിതാബുകൾ അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞതുപോലെ അവരാ കിതാബിൽ പലതും ചേർക്കുകയും അവർക്ക് വേണ്ടുന്നത് ചേർക്കുകയും അവർക്കിഷ്ടമില്ലാത്തത് പലതും ഒഴിവാക്കുകയും ചെയ്തു. ഫവൈലുല്ലിൽ ലദീന യക്തുബൂന കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി ലിയഷ്തറൂ ബിഹി തമനൻ ഖലീല ഫവൈലു ലഹും മിമ്മാ കതബത് ഐദിഹിം വൈലു ലഹും മിമ്മാ യക്സിബൂൻ. ഈ ആയത്തിൽ എത്ര തവണയാണ്, 3 തവണ അള്ളാഹു വൈൽ 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 എന്ന് ആവർത്തിച്ച് അവരെ കുറിച്ച് പറഞ്ഞു. അവർക്ക് നാശമാണുള്ളത്, വൈലുൻ നാശമാണുള്ളത്. ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം തങ്ങളുടെ കൈകൾ കൊണ്ട് കിതാബുകൾ എഴുതിയുണ്ടാക്കുകയും സുമ്മയപ്പൂരുന്ന ഹാദാ മിൻ ഇൻദില്ലാ, എന്നിട്ട് ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണെന്ന് പറയുകയും ചെയ്തവർ. ലിയഷ്തറു ബിഹി സമനൻ ഖലീല, തുച്ഛമായ ലാഭം അതുവഴി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞ് അവൻ ഉണ്ടാക്കിയത് ദുനിയാവ് മുഴുവൻ അവനുണ്ടാക്കിയെങ്കിലും ശരി, അത് തുച്ഛമായതാണ്. അവരുടെ കൈകൾ എഴുതി ഉണ്ടാക്കിയ വകയിൽ അവർക്ക് നാശം. വൈരുള്ളവും അതുകൊണ്ട് സമ്പാദിച്ചതുകൊണ്ടും അവർക്ക് നാശം. ഇങ്ങനെ പല ആളുകൾ അള്ളാഹുവിന്റെ കലാമിൽ മാറ്റം വരുത്തുകയുണ്ടായി, അള്ളാഹുവിന്റെ കലാമിൽ ഇല്ലാത്തത് ചേർക്കുകയുണ്ടായി. എന്നാൽ ഖുർആൻ അല്ലാഹു റബ്ബുൽ ആലമീൻ സംരക്ഷിച്ചിരിക്കുന്നു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളു, ഈ ദിക്റിനെ നാം ആകുന്നു അവതരിപ്പിച്ചത്, ഇത് നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഖുർആൻ അല്ലാഹു റബ്ബുൽ ആലമീൻ സംരക്ഷിച്ചിരിക്കുന്നു. ആ കലാം അല്ലാഹുവിന്റെ കലാം ഖുർആൻ, അതൊരാൾക്കും തിരുത്തലുകൾ വരുത്താൻ സാധിക്കുകയില്ല. അല്ലാഹു രണ്ട് രൂപത്തിൽ പ്രധാനമായും ഈ കിതാബ് സംരക്ഷിക്കാൻ അല്ലാഹു ഈ ഭൂമിയിൽ അവൻ തീരുമാനിച്ചിരിക്കുന്നു. ഒന്ന് ഫിസ്സുതൂർ, കിതാബ് ആയിക്കൊണ്ട്, എഴുതി വെക്കപ്പെട്ട കിതാബായിക്കൊണ്ട്, അതാ കോടിക്കണക്കിന് ഒരുപാട് ഒരുപാട് മുസ്ഹഫുകൾ ലോകത്ത് പരന്നുകിടക്കുന്നു. ഒരാൾക്കും അത് ഹസ്ർ ചെയ്യാൻ, അതെണ്ണാനോ, അതെല്ലാം ഒരുമിച്ച് കൂട്ടാനോ സാധിക്കാത്ത വണ്ണം അള്ളാഹുവിന്റെ കലാം അത്രയും വ്യാപിച്ചിരിക്കുന്നു. ഒരേ മുസ്ഹഫ് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മുസ്ലിം ഖിറാഅത്ത് ചെയ്യുന്നതും തിലാവത്ത് ചെയ്യുന്നതും ഇതാ നാം ഓതിക്കൊണ്ടിരിക്കുന്ന മുസ്ഹഫ് തന്നെ. സുബ്ഹാനല്ലാഹ്, അജീബാണ് കാര്യം, അജബാണ് കാര്യം. ബാക്കിയുള്ള കിതാബുകൾ എങ്ങനെയാണോ? ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. മാറ്റത്തിരുത്തലുകൾ അതിൽ നടന്നു എന്നത് അത് വളരെ വ്യക്തമായ കാര്യമാണ്, അവർക്ക് പോലും നിഷേധിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. അള്ളാഹു അതാ മുസ്ഹഫുകൾ ലോകത്തെമ്പാടും വ്യാപിച്ചിരിക്കുന്നു, ഒരേ മുസ്ഹഫ്, ഒരു മാറ്റവുമില്ല. അതുപോലെ രണ്ടാമത്തേത് സുതൂറിലാണ്, ഒന്നാമത്തേതെങ്കിൽ രണ്ടാമത്തേത് ഫിൽഖുലൂബ്, ഹൃദയങ്ങളിലാണ്. എത്രയോ എത്രയോ ആളുകൾ അള്ളാഹുവിന്റെ കലാം ഹിഫ്ളാക്കിയ, അവരുടെ കൽബിൽ അള്ളാഹുവിന്റെ കലാം നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട്. ആർക്ക് അവരുടെ കൽബിൽ നിന്നത് തിരുത്താൻ സാധിക്കും? ആർക്കത് അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താൻ സാധിക്കും? ഒരാൾക്കും കഴിയുകയില്ല. ഇങ്ങനെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ദിക്റിനെ, ഖുർആനിനെ സംരക്ഷിച്ചിരിക്കുന്നു. ഖുർആൻ മാത്രമല്ല, അതിന്റെ വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, മതവിജ്ഞാനം, അതും അല്ലാഹു ഖിയാമത്തു നാൾ വരെ സംരക്ഷിക്കുമെന്നാണ്. കാരണം നമ്മുടെ മുൻഗാമികൾ ഈ ആയത്തെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാ, മഹാനായ താബിഉ താബിഈയാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പറഞ്ഞതിന്, അതിന്റെ പ്രത്യേകത പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എന്താണ് ഹദീസുകളുടെ പ്രത്യേകത? അത്താഴം കഴിക്കുന്ന സമയത്ത്, സുബ്ഹിന് സുബ്ഹ് വാങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്ത് ഏതെങ്കിലും ഒരുത്തൻ തീരുമാനിച്ചു എന്ന് സങ്കല്പിക്കുക. ഒരാൾ തീരുമാനിച്ചു സുബ്ഹിന് തൊട്ടു മുമ്പ് ഒരു ഹദീസ് അങ്ങ് വെച്ച് കാച്ചിക്കളയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു ഹദീസ് അങ്ങ് കെട്ടിച്ചമച്ചേക്കാം എന്നൊരുത്തൻ തീരുമാനിച്ചാൽ സൂര്യൻ ഉദിക്കുമ്പോഴേക്ക് അവനെ കള്ളനെന്ന് ആളുകൾ വിളിച്ചിരിക്കും. കാരണം എന്താ? അവന്റെ കളവ് പിടികൂടാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അങ്ങേയറ്റം വിജ്ഞാനമുള്ള അഗ്രഗണ്യരായ പണ്ഡിതന്മാരെ, ഉലമാഇനെ, ഇൽമുൽ ഹദീസ് അത് പഠിച്ച ആളുകളെ അള്ളാഹു ഈ ഭൂമിയിൽ നിലനിർത്തുന്ന, അള്ളാഹു ആകാശത്തെ സംരക്ഷിക്കാൻ അവന്റെ മലായിക്കത്തിനെ നിർത്തിയതുപോലെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കാൻ ഉലമാഇനെ സത്യസന്ധരായ, കിതാബും സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മനസ്സിലാക്കിയ ഏറ്റവും ശരിയായ മൻഹജിലുള്ള ആളുകളെ അള്ളാഹു നിലനിർത്തും ഖിയാമത്ത് നാൾ വരെ. ഇത് പറഞ്ഞ ഇബ്നു മുബാറക് ആയത്ത് ഓതി, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളു. അത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഖുർആൻ അള്ളാഹു സംരക്ഷിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇവിടെ നിൽക്കണമെങ്കിൽ ഏതൊക്കെ അനിവാര്യമാണോ അതും നിലനിൽക്കും. ഉദാഹരണത്തിന് അറബി ഭാഷ, ഖിയാമത്ത് നാൾ വരെ ഏത് ഭാഷ നശിച്ചാലും ഏത് നശിക്കൂല? അറബി നശിക്കുകയില്ല. കാരണം എന്താ? അള്ളാഹു ഖുർആൻ അറബിയാണ് ഇറക്കിയിട്ടുള്ളത്. തർബീടുണ്ടാവും, അള്ളാഹുവിന്റെ കലാമുണ്ടെങ്കിൽ അതുണ്ടാവും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ഖുർആനിന്റെ വിശദീകരണമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇല്ലാതെ ഖുർആൻ ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല. അള്ളാഹു പറഞ്ഞു, ഇതാ ഈ ദിക്റിനെ നാം താങ്കൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു, ലിതുബയ്യിന ലിന്നാസ്, താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅ, നിങ്ങളറിയണം ഖുർആനും അതുപോലുള്ളതും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ് അതുപോലുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ. അതില്ലാതെ ഖുർആൻ മനസ്സിലാക്കാൻ സാധ്യമല്ല. അത് വേണ്ടെന്ന് ഒരുവൻ പറഞ്ഞാൽ അവൻ ഖുർആനെയും ഹദീസിനെയും നിഷേധിച്ചവനാണ്. അവൻ ഖുർആനെയും ഹദീസിനെയും നിഷേധിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു, മുസ്ലിം ഉമ്മത്ത് യോജിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ദീനിൽ തെളിവല്ല എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ ഈ ദീനിൽ നിന്ന് പുറത്താണ്, അവൻ ഇസ്ലാമിൽ നിന്ന് തെറിച്ച കാഫിറായി പോയിരിക്കുന്നു. നഊദു ബില്ലാഹ്. ഞങ്ങളുടെ ആളുകളുടെ ഷർറിൽ നിന്ന് ഈ ഉമ്മത്തിൽ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ അതാണ് അള്ളാഹുവിന്റെ കലാമുകളിൽ അവസാനത്തെ മുഴുവൻ കിതാബുകളിൽ നാം വിശ്വസിക്കുന്നു. തൗറാത്തിലും ഇഞ്ചീലും സബൂറിലും ഖുർആനിലും അള്ളാഹു അവതരിപ്പിച്ചത് അത് അള്ളാഹു അവതരിപ്പിച്ച കിതാബുകളാണ് അസ്ലൻ, അടിസ്ഥാനപരമായി അത് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ മാറ്റത്തിരുത്തലുകൾക്ക് അത് വിധേയമായി. അതുകൊണ്ട് ഖുർആൻ അതാ ഫുർഖാനാണ്, മുസബ്ബിഖൻ ലിമാ ബൈന യദൈ. അതിനു മുമ്പ് ഇറക്കപ്പെട്ട കിതാബുകളിൽ അള്ളാഹു അവതരിപ്പിച്ച സത്യം എന്താണോ അതിനെ സത്യപ്പെടുത്തുന്ന, അതിനെ ഉറപ്പിക്കുന്നതാണ് ഖുർആൻ. അതിൽ ആളുകൾ കടത്തി കൂട്ടിയ ബാത്തിലുകളെ വേർതിരിക്കുന്ന ഫുർഖാനാകുന്നു, സത്യവും അസത്യവും വേർതിരിക്കുന്ന കിതാബാകുന്നു അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ. അപ്പൊ ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ കിതാബുകളിൽ നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടതും നമുക്ക് ഓതേണ്ടതും നമുക്ക് മനഃപ്പാഠമാക്കേണ്ടതും എല്ലാം ഇതാ അള്ളാഹുവിന്റെ കലാം. അള്ളാഹുവിന്റെ മഹത്തായ നിഅമത്താകുന്നു അവന്റെ ഖുർആൻ, അവന്റെ കലാം. നാം സന്തോഷിക്കേണ്ടതാകുന്നു ആ ഖുർആൻ കൊണ്ട്. ആ ഖുർആൻ പഠിക്കുന്നത്, അത് ഹിഫ്ളാക്കുന്നത്, അത് മനസ്സിലാക്കുന്നത്, അതാകുന്ന ഏറ്റവും വലിയ ഖൈർ. സമ്പത്തോ ഭൂമിയിലെ സ്ഥാനമാനങ്ങളോ ഭൂമിയിലെ വലിയ വലിയ പദവികളോ എന്തോ ആകട്ടെ, ആർക്കെന്ത് കിട്ടിയാലും അതൊന്നും ഖുർആനിനോളം വരികയില്ല. ഖുർആനിന്റെ പദവി അതിനൊന്നിനും കിട്ടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങൾക്ക് നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആൾ ആരാണ്? ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആന അൽഅദീം. ഓ നബിയെ, താങ്കൾക്ക് നാം സൂറത്തുൽ ഫാത്തിഹ നൽകിയിരിക്കുന്നു, വൽ ഖുർആന അൽഅദീം, അദീമായ ഖുർആൻ, മഹത്വമേറിയ ഖുർആൻ നൽകിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹയാകുന്നു അൽ ഖുർആനുൽ അദീം. ഫാത്തിഹാണ് സബഅൻ മിനൽ മസാനി, അതും ഖുർആനുൽ അദീം, അതും ഫാത്തിഹയാണ്. എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയിൽ ഖുർആന്റെ ആശയം മുഴുവൻ ചുരുക്കി അല്ലാഹു വിവരിച്ചിരിക്കുന്നു. തൊട്ടടുത്ത ആയത്ത് എന്താണെന്ന് അറിയുന്നു? അല്ലാഹു പറഞ്ഞു, നോക്ക്, ലാ തമുദ്ദന്ന ഐനൈക ഇല മാ മത്തഅന ബിഹി അസ്വാജൻ മിൻഹും വലാ തഹ്സൻ അലൈഹിം വഖ്ഫിദ് ജനാഹക ലിൽമുഅ്മിനീൻ. ഓ നബിയെ, താങ്കളുടെ കണ്ണുകൾ അവർക്ക് ദുനിയാവിൽ നാം നൽകിയ സുഖസൗകര്യങ്ങളിലേക്ക്, സമ്പത്തിലേക്ക് തിരിക്കരുത്, അങ്ങോട്ട് നീട്ടരുത്. ആ ദുനിയാവിൽ അല്ലാഹു അവർക്ക് സമ്പത്ത് നൽകിയത്, കഴിവ് നൽകിയത്, അത് കണ്ട് കണ്ണഞ്ചി പോകരുത്, കണ്ണ് മഞ്ഞളിച്ചു പോകരുത്, നമുക്കത് കിട്ടിയില്ലല്ലോ എന്ന് വേദനിക്കരുത്. കാരണം എന്താ, സൂറത്തുൽ ഫാത്തിഹ നൽകിയിട്ടുണ്ട്, ഖുർആൻ നൽകിയിട്ടുണ്ട്. നമുക്ക് എത്രയാണ് ഖുർആനിന്റെ ഫദ്ൽ? അല്ലാഹുവിന്റെ കലാമുകളിൽ നാം വിശ്വസിക്കുന്നു, അള്ളാഹുവിന്റെ ഖുർആനിൽ നാം വിശ്വസിക്കുന്നു. അത് ഓരോ ഹർഫ് ഓതിയാൽ അതിന് പ്രതിഫലമുണ്ട്. ഒരു ഹർഫിന് 10 പ്രതിഫലമാണ് ഏറ്റവും ചുരുങ്ങിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ നന്മയും വൽഹസനത്തു ബിഅശ്രി അംസാലിഹ ലാ അഖൂൽ അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫ് ഹർഫുൻ വലാം ഹർഫുൻ വമീം ഹർഫ്. ഖുർആൻ ഒരു നന്മ 10 ആയിട്ടാണ് രേഖപ്പെടുത്തുക. അലിഫ് ലാം മീം എന്നത് ഒരു അക്ഷരമാണെന്ന് ഞാൻ പറയുകയില്ല, മറിച്ച് അലിഫ് അലിഫുൽ ഹർഫ്, ലാമുൽ ഹർഫ്, മീമുൽ ഹർഫ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ മഹത്തായ പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അല്ലാഹു വഹിയായി നൽകിയതാണെങ്കിലും ഖിറാഅത്തിന് പ്രതിഫലമുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നില്ല. ഖിറാഅത്തിന് ഓത്തിന് പ്രതിഫലമുള്ളത് ഏത് മാത്രമാണ്? അല്ലാഹുവിന്റെ ഖുർആൻ. എന്നാൽ ഒരാൾ ദീൻ പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അത് പഠിക്കുന്നത് പുണ്യകരമായ കാര്യമാണ്, ദീൻ പഠിക്കാനുള്ള ഏത് വസീലകൾ സ്വീകരിക്കുന്നത് പോലെ. പക്ഷെ ഖിറാഅത്ത് തഅബ്ബുദായിക്കൊണ്ട് അഥവാ ഒരു ഇബാദത്തായിക്കൊണ്ട് തിലാവത്തിനെ കണക്ക് കൂട്ടുക, വെറുതെ ഓതൽ, അതിനെ കണക്ക് കൂട്ടൽ ഖുർആനിൽ മാത്രമാണ്, അള്ളാഹുവിന്റെ കലാമിൽ മാത്രം. അള്ളാഹുവിന്റെ കലാം അള്ളാഹു അവതരിപ്പിച്ചതുപോലെ ഓതുന്നതിനാണ് ഖിറാഅത്തിന്റെ കൂലുള്ളത്. പരിഭാഷ വായിച്ചാലുണ്ടോ? ഇല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി നമുക്ക് വായിക്കാം. അതെന്തിനാണ്? ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കാൻ ആ പഠിക്കാനുള്ളവന്റെ ശ്രമത്തിന് പ്രതിഫലമുണ്ട്. പക്ഷെ വായനക്ക് പ്രതിഫലം അതെന്തിനാണ്? അള്ളാഹുവിന്റെ ഖുർആനാണ്, പരിഭാഷക്കല്ല. അങ്ങനെയൊക്കെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയത് ഉണ്ട്. വളരെ തെറ്റായ കാര്യമാണ്, അങ്ങനെ പാടില്ല, വളരെ തെറ്റാണ്. എത്രത്തോളം പണ്ടൂടെ ഖുർആൻ പരിഭാഷപ്പെടുത്തല് കുഫറാണ്, കുറ്റനാട് മുസ്ലിയാർ കാഫിറും മുർത്തദ്ദും ആയിപ്പോയിരിക്കുന്നു എന്ന് സമസ്ത സെക്രട്ടറി പത്ത് പുറപ്പെടുവിച്ചു എന്നൊക്കെ പണ്ട് ഇവരുടെ ചില പത്രങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ കൗമ് തെറ്റിദ്ധരിച്ചതാണ്. അതായത് ഇങ്ങനെ പറഞ്ഞതിനാണ് ഉലമാക്കൾ കുഫ്രാന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ ഖുർആൻ പരിഭാഷപ്പെടുത്തി, എന്നിട്ട് ആൾ പറയുന്നു ഈ പരിഭാഷ വായിച്ചാൽ എന്തുണ്ട്? ഓതിയ കൂലിയുണ്ട്. അതെന്താണ് കുഫ്രാൻ? ശ്രമ വർത്തു, മനസ്സിലായോ? ഈ കൗമ് എന്താക്കിയത്? പരിഭാഷപ്പെടുത്താനേ പാടില്ല എന്ന രൂപത്തിൽ പറഞ്ഞു. അങ്ങനെയല്ല, മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഖുർആൻ പഠിക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഖുർആനിന്റെ പരിഭാഷകൾ വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഖുർആന്റെ പരിഭാഷ എന്നല്ല, വിവരമുള്ള ആളുകൾ പറയുക. നിങ്ങൾ കണ്ടിട്ടില്ലേ മദീനയിൽ നിന്നിറങ്ങുന്ന പരിഭാഷകൾ എന്താ അതിലുണ്ടാകുക? തർജ്ജമത്തുൽ ഖുർആൻ എന്നല്ല, തർജ്ജമത്തു മാനുൽ ഖുർആൻ, തർജ്ജമത്തു മാനുൽ ഖുർആൻ, ഖുർആനിന്റെ ആശയത്തിന്റെ വിവർത്തനം. ഖുർആൻ അങ്ങനെ തന്നെ വിവർത്തനം ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കലാമിന്റെ നേരെ പരിഭാഷ അല്ല, തർജ്ജമത്തു മാനുൽ ഖുർആന്റെ ആശയ പരിഭാഷ. അപ്പൊ അത് ഓതുന്നതിന് ഈ ഖുർആൻ ഒന്ന് പ്രതിഫലമുണ്ട് നമുക്ക് വിശ്വസിക്കാനോ അങ്ങനെ അത് ചെയ്യാനോ പാടില്ല. അത് പാടില്ലാത്ത വളരെ തെറ്റായ കാര്യമാണ്. ഓതുന്നതിന് പ്രതിഫലമുള്ളത് അള്ളാഹുവിന്റെ കലാം, അവൻ അവതരിപ്പിച്ച ഖുർആനിന് മാത്രമാണ്. ഇതാണ് അള്ളാഹുവിന്റെ കിതാബുകളെ കുറിച്ച് നാം വിശ്വസിക്കുന്ന. പഴയ കിതാബുകളെല്ലാം നശ്വ ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇനി നമുക്കുള്ളത് ഖുർആനാണ്. അതുകൊണ്ട് ആളുകൾ പഴയ തൗറാത്തും ഇഞ്ചിലൊന്നും വായിച്ച് നേരം കളയരുത്, മറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുക, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുക. വറുസുലിഹി, അതുപോലെ അള്ളാഹുവിന്റെ റസൂലുകളിലുള്ള വിശ്വാസം. എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലുകളിൽ നാം വിശ്വസിക്കുന്നത്? അള്ളാഹു റബ്ബുൽ ആലമീൻ കാലാകാലങ്ങളിലായി അവൻ റസൂലുകളെ, ദൂതന്മാരെ ഭൂമിയിലേക്ക്, മനുഷ്യരിലേക്ക് അയച്ചിട്ടുണ്ട്. റിസാലത്തുമായി അയക്കപ്പെട്ടവർക്കാണ് റസൂൽ എന്ന് പറയുക. റിസാല എന്നാൽ അള്ളാഹുവിന്റെ സന്ദേശം. ആരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മനുഷ്യരായ അള്ളാഹുവിന്റെ റസൂലുകൾ, പേര് പറഞ്ഞവരും പറയാത്തവരുമായ റസൂലുകൾ. ജിന്നു വർഗത്തിൽ അവരുടേതായ റസൂൽ ഉണ്ടായിട്ടുണ്ടോ? വല്ലാഹു അലം, അള്ളാഹുവിനാണ് അറിയുക. ജിന്നുകളിൽ അവരുടേതായ റസൂൽ, അതായത് ജിന്നിൽപ്പെട്ട റസൂലിനെ അള്ളാഹു അയച്ചിട്ടുണ്ടോ? വല്ലാഹു അലം, അള്ളാഹുവിനാണ് അറിയുക, നമുക്കറിയില്ല. എന്നാൽ മനുഷ്യരിൽപ്പെട്ട നബിമാരെ അള്ളാഹു ആരിലേക്ക് അയച്ചിട്ടുണ്ട്? മനുഷ്യരിലേക്ക് മാത്രമല്ല, ജിന്നുകളിലേക്കും അയച്ചിട്ടുണ്ട്. ഉദാഹരണം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് മനുഷ്യരിലേക്കും ജിന്നുവർഗത്തിലേക്കും അയക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്ന് ഖുർആൻ കേട്ട കാര്യം പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ അവർ കേൾക്കുകയും എന്നിട്ട് അവരവരുടെ കൗമിലേക്ക് തിരിച്ചുപോയി ദാവത്ത് നടത്തുകയും ചെയ്തു. അപ്പൊ അവർക്കും ബാധകമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കൽ. അപ്പൊ അള്ളാഹു അങ്ങനെ അയച്ച റസൂലുകൾ, ആ റസൂലുകളിൽ മുഴുവൻ നാം വിശ്വസിക്കുന്നു. മിൻഹും മൻ ഖസസ്ന അലൈക വമിൻഹും മൻ ലം നഖസസ് അലൈക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അതിൽ നാം കഥ ചരിത്രം പറഞ്ഞു തന്നവരുണ്ട്, പറഞ്ഞു തരാത്തവരുണ്ട്. അല്ലാഹു പേര് പറഞ്ഞ നബിമാർ മുഴുവൻ അള്ളാഹുവിന്റെ നബിമാരാണെന്ന് നാം വിശ്വസിക്കുന്നു. പേര് പറയാത്ത നബിമാരിലും നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാഹു പേര് പറയാത്തവരെ നമ്മൾ ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, ഇസ്ലാമിൽ തെളിച്ചു പോയ ചില കക്ഷികൾ മറ്റുള്ള മതക്കാരുടെ അവരാരാധിക്കുന്ന പലരൊക്കെ പേര് പറഞ്ഞിട്ട് അലൈഹി സ്വലാത്തു വസ്സലാം എന്നൊക്കെ പറയും. വെറും പച്ച വിവരക്കേടാണ്, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ പേര് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും അല്ലാഹു പേര് പറയാത്തവരെ നബിമാരെന്ന് പേര് പറയാൻ നമുക്ക് പാടില്ല. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നു അള്ളാഹു നമുക്ക് പേര് പറഞ്ഞു തരാത്ത പലരെയും അയച്ചിട്ടുണ്ട്. അപ്പോ അവർ ആരാധിക്കുന്ന ഇന്ന് അവരുടെ ദൈവം റസൂലാണോ നബിയാണോ എന്ന് അന്വേഷിച്ചാൽ നേരങ്ങൾ എന്താ? അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു തരാത്തവരിൽ അവൻ അയച്ചിട്ടുള്ളവരിൽ നാം വിശ്വസിക്കുന്നു. പേര് പറഞ്ഞവരെ മാത്രമേ അള്ളാഹുവിന്റെ നബിയോ റസൂലോ ആണെന്ന് നാം പറയുകയുള്ളൂ. അവരിൽ അന്തിമനാകുന്നു മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം. മകാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിഹി വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യ വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഒരു പുരുഷന്റെയും പിതാവല്ല. അഥവാ അവിടുത്തെ വളർത്തുമകൻ സെയ്ദ് ബിൻ ഹാരിസയെ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിച്ചിരുന്നു. അങ്ങനെ വിളിക്കരുത് എന്ന് പറയാനാണ് അള്ളാഹു പറഞ്ഞത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആൺമക്കൾ ആയി ആരും അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. മറിച്ച് അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലും അന്തിമ നബിയുമാണ്. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല. ഇനി ആര് ഞാൻ നബിയാണ് എനിക്ക് അള്ളാഹുവിന്റെ വഹയുണ്ട് എന്ന് പറഞ്ഞു വന്നാലും അവൻ കാഫിറാകുന്നു, അവനെ പിൻപറ്റിയവരും കാഫിറുകളാകുന്നു. ഇത് മുസ്ലിം ഉമ്മത്ത് ഇജ്മാഅായിട്ടുള്ള യോജിച്ചിട്ടുള്ള വിഷയമാണ്. മുസ്ലിം ഉമ്മത്ത് ഒരു ബാത്തിലിൽ ഒരിക്കലും യോജിക്കുകയില്ല. കാരണം ഇങ്ങനെ നബിമാരാണെന്ന് പറഞ്ഞ് വന്നിട്ടുള്ളവരെയും അനുയായികളെയും കാലാകാലങ്ങളായി നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അവരൊരിക്കലും അവരെ മുസ്ലിങ്ങളായി കണക്ക് കൂട്ടിയിട്ടില്ല. ഇന്നും മുസ്ലിമീങ്ങൾ അങ്ങനെ തന്നെയാണ്. അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. മറ്റുള്ള മതക്കാരുമായി പലരുമായുമുള്ള ഇടപാടുകൾ, നമുക്ക് നടത്താവുന്ന അനുവദനീയമായ ഇടപാടുകൾ പോലും മുസ്ലിമീങ്ങൾ ഈ കൗമുമായിട്ട് പല സ്ഥലത്തും നടത്താറില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്, മനസ്സിലായില്ലേ? അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം മുസ്ലിം ഉമ്മത്തിന് ഈ കൂട്ടർ വലിയ ശർറാണ്. ഇവർ മുസ്ലിങ്ങളെ പഴപ്പിക്കുന്ന, അവരെ ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളാണ്. ആരെക്കാളും ജനിച്ച മുതലേ മറ്റുള്ള ദീനിലായിട്ടുള്ള മറ്റുള്ള മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടാത്ത മറ്റു മതക്കാരെക്കാളും മുസ്ലിം ഉമ്മത്തിന് ശർറും ഉപദ്രവകരമാണ് ഇത്തരത്തിലുള്ള ആളുകൾ, ഖാദിയാനികളെ പോലുള്ള ആളുകൾ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് കാലങ്ങളായി മറ്റു മതസ്ഥരുമായി അനുവദനീയമായ പല ഇടപാടുകൾ പോലും ഈ കൗമായിട്ട് പല സ്ഥലത്തും നടത്താറില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതെന്തിനാണ്? എന്തിനു വേണ്ടിയാണ്? നമ്മൾ ദീൻ സംരക്ഷിക്കാൻ, നമ്മുടെ കുട്ടികളെ ദീൻ സംരക്ഷിക്കാൻ. നാളെ ആര് ഇവരെ കണ്ട് ഒരു മുസ്ലിങ്ങളാന്ന് വിചാരിച്ചിട്ട് അവരെ കെണിയിൽ പോയി ചാടാതിരിക്കാൻ നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ ഈമാനാണ്, നമ്മുടെ അഖീദയാണ്. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു കുഫ്ഫാറുകളാണ് ഇസ്ലാമിന് പുറത്തു വരാൻ, എന്നാൽ മറ്റുള്ള കുഫ്ഫാറുകളെക്കാളും മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവകരവും ഈ ദീനിന് ഷറുണ്ടാക്കുന്നവരുമാണ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. വഫഖനില്ലാഹു വയ്യാകും വഅറൂ റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലുകളിലുള്ള വിശ്വാസം. വൽ ബഅസി ബഅദൽ മൗത്ത്, വൽ ബഅസി ബഅദൽ മൗത്ത്, ഖിയാമ മരണത്തിന് ശേഷം ഉള്ള ബഅസിൽ, പുനരുത്ഥാനത്തിൽ അഹ്ലു സുന്ന നാം വിശ്വസിക്കുന്നു. അല്ല, നമ്മുടെ ഈമാനിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട കാര്യമാണ് ആഖിറത്തിലുള്ള വിശ്വാസം. നമ്മുടെ ദഅവ, മുസ്ലിങ്ങളുടെ ദഅവത്ത് മൂന്ന് കാര്യങ്ങളിൽ ഊന്നിയിട്ടാണ്. ഒന്ന് തൗഹീദ്, രണ്ട് അർ-റിസാല, മൂന്ന് അൽ ആഖിറ. തൗഹീദും റിസാലത്തും ആഖിറത്തും, ഇത് മൂന്നുമാണ് നമ്മുടെ ദഅവത്തിന്റെ അടിസ്ഥാനങ്ങൾ. നമ്മൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യത്തിലേക്ക്. അതുപോലെ ആഖിറത്തിൽ അതുണ്ടെന്ന് നാം ജനങ്ങളോട് ദഅവത്ത് നടത്തുന്നു. മനുഷ്യരെ, നമ്മളിങ്ങനെ ജീവിച്ച് ഇങ്ങനെ മരിച്ച് അർത്ഥമില്ലാത്ത ജീവിതം, വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാത്ത, വിചാരണയില്ലാത്ത, സ്വർഗനരകങ്ങളില്ലാത്ത, അർത്ഥമില്ലാത്ത ജീവിതമല്ല നമ്മളിവിടെ ജീവിക്കുന്നത്. അള്ളാഹു നമ്മളെ വീണ്ടും ജീവിപ്പിക്കും. സ്വർഗവും നരകവും ഉണ്ട്. ഈ ഏറ്റവും വലിയ അടിസ്ഥാനം നമ്മുടെ ദഅവത്തിന്റെ തൂണുകളിലുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താ? റിസാല. റിസാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു റസൂലുകളെ അയച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളിവിടെ എങ്ങനെ ജീവിക്കണം എന്ന് റബ്ബ് നബിമാരയച്ച്, മനുഷ്യരായ നബിമാരയച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ജീവിക്കണം. തോന്നിയതുപോലെ, കാലുകളെപ്പോലെ, മൃഗങ്ങളെപ്പോലെ ജീവിക്കരുത്. ഈ മൂന്ന് കാര്യങ്ങൾ മുസ്ലിങ്ങളുടെ ദഅവത്തിന്റെ, മുസ്ലിങ്ങൾക്ക് ലോകത്തോട് പറയാനുള്ള പ്രബോധനത്തിന്റെ തൂണുകളായ വിഷയങ്ങളാണ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. എത്ര സുന്ദരമായ, എത്ര ഖൈറായ, എത്ര നന്മയുടെ ആശയമാണ് തൗഹീദും ആഖിറത്തും റിസാലത്തും. തൗഹീദും ആഖിറത്തും റിസാലത്തും. അപ്പോ ഈ യൗമുൽ ആഖിറിലുള്ള ബഅസിലുള്ള വിശ്വാസം നമ്മുടെ വിശ്വാസത്തിന്റെ തൂണുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട തൂണാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പല ഹദീസുകളിലും, അള്ളാഹുവിന്റെ ഖുർആനിലെ പല ആയത്തുകളിലും, ഖുർആനിലും ഹദീസിലും അള്ളാഹുവിലുള്ള ഈമാൻ, അള്ളാഹുവിനെ അള്ളാഹുവിലുള്ള ഈമാനിന്റെ കൂടെ പലപ്പോഴും ചേർത്തി പറഞ്ഞിട്ടുള്ള ഈമാൻ ഏതാണ്? അഞ്ചാമത്തെ ഈമാൻ, യൗമിൽ ആഖിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാഹു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. എത്ര തവണ ഉണ്ട് ഖുർആനിൽ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്കുള്ള ഉപദേശമാകുന്നു ഇത്. അല്ലാഹുവിലും പരലോകത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് നല്ലത്. എത്ര എത്ര ആയത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര എത്ര ഹദീസുകളിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അയൽവാസി ആദരിക്കട്ടെ. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥി ആദരിക്കട്ടെ. എത്ര എത്ര ഹദീസുകൾ അലീമാനു ബില്ലാഹി വലിയൗമിൽ ആഖിർ. അല്ലാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം അതാണ് ഇതാ നമ്മളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുള്ളത്. നമ്മളും നമ്മളല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അവർക്കിതിൽ വിശ്വാസമല്ല, അവർക്ക് ഹിസാബിൽ അല്ലാഹുവിന്റെ വിചാരണയിൽ മരണശേഷം അല്ലാഹു വീണ്ടും ജീവിപ്പിക്കും എന്നതിൽ വിശ്വാസമില്ല. അപ്പോ ഇത് നമ്മുടെ പ്രധാനപ്പെട്ട വിശ്വാസമാണ്. വൽ ഈമാനി ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, അതുപോലെ ഖദറിലുള്ള വിശ്വാസം. ഈ മസ്ജിദിൽ നമ്മൾ കിതാബ് തൗഹീദിന്റെ ദർസിലൊക്കെ ഒരുപാട് വിശദീകരിച്ചിട്ടുള്ള വിഷയമാണ് അല്ലാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. നമ്മൾ വിശാലമായി വിശദീകരിക്കുന്നില്ല, ചുരുക്കി പറയാം. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ ഈമാനിൽ നമ്മെ നിലനിർത്തുകയും അതിലായി മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഖദറിലുള്ള വിശ്വാസമാണ് മുസ്ലിമീങ്ങൾ അവർ സമാധാനത്തിലും ശാന്തിയിലും സന്തോഷത്തിലും മറ്റുള്ളവരെക്കാളും ജീവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അള്ളാഹു മുൻ നിശ്ചയിച്ചതനുസരിച്ചിട്ടല്ലാതെ ഒന്നും ഇവിടെ നടക്കുകയില്ല. ഇന്ന കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ, എല്ലാം നാം ഖദർ അനുസരിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അള്ളാഹു ഈ ലോകത്തിലാ നടക്കുന്നതെല്ലാം അവൻ നേരത്തെ അറിഞ്ഞിരിക്കുന്നു, അവൻ അറിയാം എന്താണ് നടക്കുകയെന്ന്. അതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ലോകത്ത് എന്താണ് നടക്കുക അതെല്ലാം എല്ലാം എഴുതി വച്ചിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ലോകത്ത് എന്താണ് നടക്കുക എല്ലാം നടക്കുന്നതെല്ലാം അവൻ ഉദ്ദേശിച്ചിരിക്കുന്നു, അവൻ ഉദ്ദേശിച്ചതേ നടക്കുകയുള്ളൂ. അല്ലാഹു ഇതാ ഈ ലോകത്തുള്ളതെല്ലാം ഈ നടക്കുന്നതെല്ലാം അവൻ പടച്ചിരിക്കുന്നു. അവൻ പടച്ചതിനനുസരിച്ച് മാത്രമേ ഇതെല്ലാം നമ്മയും നമ്മുടെ പ്രവൃത്തിയും എല്ലാം പ്രവൃത്തികളുമല്ല അള്ളാഹുവിന്റെ പടപ്പുകൾ. അപ്പോ അൽ ഇൽം വൽ കിതാബ വൽ മശീഅ വൽ ഖൽഖ് ഇതെല്ലാം ഇത് ഈ നാലെണ്ണം ഖദറിന്റെ നാല് മർത്തബകളാണ്, നാല് സ്റ്റെപ്പുകളാണ്. ഈ നാല് കാര്യം കഴിഞ്ഞിട്ടേ എന്ത് നടക്കുള്ളൂ. ഞാൻ ഈ പറയുന്ന ഓരോ വാക്കും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ജീവിതവും മരണവും എല്ലാം നമ്മുടെ തുടക്കവും ഒടുക്കവും എല്ലാം ഈ നാല് നാല് മർത്തബകൾ റബ്ബിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടല്ലാതെ ഇല്ല. അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് നടക്കണമെന്ന് അള്ളാഹു പഠിച്ചിട്ടുണ്ട്. നാമും നമ്മുടെ അമലും അള്ളാഹുവിന്റെ പടപ്പുകളാണ്. അള്ളാഹു ഒരു നിലക്കുള്ള അനീതിയും ഒരാളോടും ഒരിക്കലും കാണിക്കുകയില്ല. അള്ളാഹു ലോകരെ മുഴുവൻ നരകത്തിലിട്ടാലും അവൻ അവരോട് അനീതി ചെയ്തിട്ടില്ല. അള്ളാഹു ആരെ സ്വർഗത്തിലാക്കിയിട്ടുണ്ടോ അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഔദാര്യമാണ് അവന് കിട്ടിയിട്ടുള്ളത്. അവന്റെ പ്രവർത്തനങ്ങൾ അതിനുള്ള കാരണം മാത്രമാണ്, പകരമല്ല, കാരണം മാത്രമാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ ഖദറിൽ നാം ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് നാം അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ ഖേദം നിങ്ങൾക്ക് തോന്നാതിരിക്കാം. വല്ലാതെ ഖേദിച്ചിട്ട് ആ കടങ്ങാറായി ജീവിതമാകെ മടുത്തു പോവുക, അങ്ങനത്തെ അവസ്ഥ വേണ്ട. നിന്റെ പാപങ്ങൾ കാരണം ആയിരിക്കും നിനക്ക് ഈ അപകടങ്ങൾ വന്നിട്ടുള്ളത്. തൗബ ചെയ്യൂ, ഇസ്തിഗ്ഫാർ നടത്തൂ, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങും. അല്ലെങ്കിൽ അള്ളാഹു നിനക്ക് നിന്റെ പദവികൾ സ്വർഗത്തിൽ ഉയർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഈ പരീക്ഷണം മുഖേന. അതുകൊണ്ട് സബർ ചെയ്യൂ, ക്ഷമിക്കൂ, അള്ളാഹുവിനോട് ദുആ ചെയ്യൂ. ഇങ്ങനെ അള്ളാഹുവിന്റെ ഖദറിൽ നാം വിശ്വസിക്കുന്നു. അതുപോലെ കിട്ടിയതിൽ റബ്ബിനെ മറന്നിട്ടുള്ള സന്തോഷം അത് നമുക്കില്ല. കിട്ടിയാലും അമിതമായ സന്തോഷമില്ല, മറിച്ച് മിതമായ സന്തോഷം. ആ കിട്ടിയ ഞാമത്ത് നാം മനസ്സിലാക്കുകയും നമ്മുടെ നാവുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും അതിന് ശുക്ർ ചെയ്യുകയും ചെയ്യും. ഇത് നോക്കൂ, ഇബ്നു തൈമിയ റഹിമഹുള്ള ഈ കിതാബിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു യർഹമു വമിനൽ ഈമാനി ബില്ലാ, അല്ലാഹുവിലുള്ള ഈമാനിന്റെ ഭാഗമാണ്, അല്ലാഹുവിലുള്ള ഈമാനിൽ പെട്ടതാണ്. അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സഹു ഫി കിതാബിഹി വബിമാ വസഫഹു ബിഹി റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗൈറി തഹരീഫിൻ വലാ തഅ്തീലിൻ ومن غير تكييف ولا تمثيل ومن الايمان بالله الله ഉള്ള ഈമാനിന്റെ ഭാഗമാകുന്നു അതിൽ പെട്ടതാകുന്നു الايمان വിശ്വസിക്കൽ بما وصف به نفسه അല്ലാഹു എന്താണോ അവനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് അല്ലാഹു അവനെ കുറിച്ച് അവനുണ്ടെന്ന് പറഞ്ഞ സിഫത്തുകൾ വിശേഷണങ്ങൾ എന്തൊക്കെയാണോ അതിൽ വിശ്വസിക്കൽ അല്ലാഹു അവനെ കുറിച്ച് പറയുക ഏതിലൂടെയാണ് ഫി കിതാബിഹി അവന്റെ കിതാബാകുന്ന ഖുർആനിലും വബിമാ വസഫഹു ബിഹി അതുപോലെ അല്ലാഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ആര് പറഞ്ഞത് റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലും വിശ്വസിക്കൽ ഈ അല്ലാഹുവിലുള്ള ഈമാനിന്റെ ഭാഗമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് പല സിഫത്തുകളുമുണ്ടെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ വിശ്വസിക്കൽ ഈമാന്റെ ഭാഗമാണ് എങ്ങനെ വിശ്വസിക്കണം മിൻ ഗൈറു തഹ്രീഫിൻ വലാ തഅ്തീലിൻ വമിൻ ഗൈറു തക്ലീഫിൻ വലാ തംസീൽ നാല് കാര്യങ്ങളിലൂടെ പാടില്ല എന്ന് പറഞ്ഞു ശരിക്ക് മനസ്സിലാക്കി വെക്കുക ഒന്ന് തഹ്രീഫ് തഅ്തീൽ തക്ലീഫ് തംസീൽ എന്താണ് ഈ നാല് കാര്യങ്ങൾ തഹ്രീഫ് എന്നാൽ മാറ്റം വരുത്തുക അള്ളാഹുവിന്റെ കലാമിൽ മാറ്റം വരുത്തിക്കൊണ്ട് സിഫത്തിനെ നിഷേധിക്കുക ഉദാഹരണത്തിന് മുഅത്തില ജഹ്മിയ ജഹ്മിയാക്കൾ അവർ അള്ളാഹുവിന്റെ കലാമെന്ന അവന്റെ സംസാരം എന്ന സിഫത്തിനെ നിഷേധിക്കാൻ വേണ്ടി തഹ്രീഫ് നടത്തി എന്താ തഹ്രീഫ് വകല്ലമ അല്ലാഹു മൂസ തക്ലീമ വകല്ലമ അല്ലാഹു മൂസ തക്ലീമ അള്ളാഹു മൂസ നബിയോട് സംസാരിച്ചു എന്ന ആയത്തിന് അവർ ഹർഫ് മാറ്റി വകല്ലമ അല്ലാഹ മൂസ തക്ലീമ എന്നാക്കി അപ്പൊ എന്താ അള്ളാഹുവിനോട് മൂസ നബി സംസാരിച്ചു എന്നാക്കി അവർ പറഞ്ഞു സംസാരം അള്ളാഹു കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ആയില്ലേ അള്ളാഹ് അള്ളാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പല ആളുകളും പറഞ്ഞു പോലെ ഇറങ്ങി വരാൻ എങ്ങനെയാണ് കഴിയുക എന്ന് ചോദിക്കും രാത്രി ഇപ്പൊ ഇവിടെ രാത്രി ആകുമ്പോ അപ്പുറം പകലല്ലേ എന്ന് ചോദിക്കും കാരണം അവൻ അള്ളാഹു മനസ്സിലാക്കുന്ന അവനെ പോലെയാണ് ഒരു കഴിവുമില്ലാത്ത സമയം ബാധകമായ ഉദ്ദേശിച്ചത് ചെയ്യാൻ കഴിയാത്ത അങ്ങനെയാണ് അവൻ റബ്ബിനെ മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ കൈ എന്ന് അള്ളാഹുവിന്റെ കിതാബിലും ഹദീസിലും വന്നതാണ് അതങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു എങ്ങനെ നമുക്കറിയില്ല ഒരു പടപ്പിനോട് സാദൃശ്യപ്പെടുത്തുകയില്ല ശീ ഖൗമു ചോദിക്കുന്നു അങ്ങനെ അള്ളാഹുന്റെ കൈ എന്ന് പറഞ്ഞാൽ അവന്റെ കൈ പോലെ എന്നിട്ട് പരിഹസിക്കുന്നു എന്തുകൊണ്ട് അവനെ പോലാണ് അവൻ മനസ്സിലാക്കിയത് അതുപോലെ ജഹ്മിയാക്കൾ പറഞ്ഞു അവര് ഇതും കൂടി മാറ്റി കലാമിനും കൂടി അവരെ ബാധകമാക്കി എന്നാൽ ഈ ഖൗമു അങ്ങനല്ല ഇവർ കലാമിനൊന്നും ചില സിഫത്തുകൾ അംഗീകരിക്കും ചില സിഫത്തുകൾ അംഗീകരിക്കില്ല അപ്പൊ ജഹ്മിയാക്കൾ പറഞ്ഞു സംസാരിക്കാൻ നമ്മളെ പോലെ ആവുകയില്ലേ കാരണം അവൻ കണക്കൂട്ടി അള്ളാഹുന്റെ സംസാരവും നമ്മളെ സംസാരവും ഒരുപോലെയാണ് ഇങ്ങനെ പറഞ്ഞു അതിനുവേണ്ടി അവർ ആയത്ത് മാറ്റി അതാണ് തഹ്രീഫ് യഹൂദികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു യുഹരിഫൂന അൽ കലിമ അൻ മവാദിഇഹി അവർ വാക്കുകൾ അതിന്റെ സ്ഥലത്തു നിന്ന് മാറ്റുന്നവരാണ് മാറ്റിയിട്ട് വാക്കിനെ മാറ്റിയിട്ട് അർത്ഥം മാറ്റും ഒന്നുകിൽ പദം തന്നെ മാറ്റി അർത്ഥം മാറ്റും അല്ലെങ്കിൽ അർത്ഥം ഇന്നതാണെന്ന് ഇല്ലാത്ത അർത്ഥം പറയും അതാണ് തഹ്രീഫ് എന്നത് ഇത് നാം ചെയ്യുകയുള്ളൂ അപ്പൊ ജഹ്മിയാക്കൾ ഈ ആയത്തിനെ മാറ്റി എന്നാലോ കാര്യമില്ല കാരണം അള്ളാഹുവിന്റെ കിതാബിൽ അവർക്ക് മാറ്റാൻ പറ്റാത്ത വേറൊരു ആയത്തുണ്ട് വകല്ലമഹു റബ്ബുഹു മൂസാ നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു വകല്ലമഹു റബ്ബുഹു അവിടെ ഒരു ഹൂ കൂടി വന്നു വകല്ലമഹു മൂസാ നബിയോട് സംസാരിച്ചു റബ്ബുഹു അടുത്ത റബ്ബ് അതെങ്ങനെ മാറ്റാൻ കഴിയില്ല മൂസാ നബിയോട് മൂസാ നബിയുടെ റബ്ബ് സംസാരിച്ചു എന്നല്ലാതെ ഒരു നൽകുക അർത്ഥം പറയാൻ കഴിയില്ല അപ്പോ കല്ലം അല്ലാഹു മൂസാ തക്ലീമ എന്നത് മാറ്റിയിട്ടുണ്ട് കാര്യം പണ്ടൊരു സഖാഫി അർത്ഥം മാറ്റിയതുപോലെ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചതാണ് ആ വലവ് അന്നഹും അല്ലാഹു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറു അല്ലാഹ വസ്തഗ്ഫറ ലഹും റസൂലു ലവജദു അല്ലാഹ തവ്വാബ റഹീമ എന്ന ആയത്തൊരു സഖാഫി മാറ്റിയിട്ട് പുസ്തകം എഴുതി സുന്നത്ത് ജമാഅത്ത് എന്ന പേരിലുള്ള ഒരു പുസ്തകം എന്തെല്ലാം പേരാണ് ഇബ്ലീസിന്റെ പണിയല്ലേ ഇബ്ലീസ് എന്താണ് ഏറ്റവും വൃത്തിയുള്ള കാര്യത്തെ ഏറ്റവും നല്ല പേരിട്ട് വിളിക്കും സുന്നത്ത് ജമാഅത്ത് എന്നാണ് അയാളെ ഈ പുസ്തകത്തിന്റെ പേര് എന്തായാലുള്ളത് ഈ ആയത്തിന് ഹർഫ് ദമ്മുള്ളത് മാറ്റി വസ്തഗ്ഫറ ലഹും റസൂല എന്നാക്കി റസൂലിനോട് അവർ ഇസ്തിഗ്ഫാർ നടത്തിയാൽ എന്ന ആയത്ത് എന്ന അർത്ഥം മാറ്റാനായിരിക്കും ഇയാൾ അർത്ഥം മാറ്റിയത് എന്ന് ആരും ചിന്തിക്കൂലല്ലോ ഖുർആൻ മാറ്റാൻ മാത്രം ഇത്ര കടുത്ത കുഫർ ആരട്ടുണ്ടാവുക പക്ഷേ അപ്പൊ നമുക്ക് തോന്നിപ്പോ ചിലപ്പോ ടൈപ്പ് ചെയ്തപ്പോ ഒരു ദമ്മ് ഫതഹായി പോയതാണ് അതിന്റെ അടിയിൽ അർത്ഥം കണ്ടാണ് റസൂലിനോട് ഇസ്തിഗ്ഫാർ നടത്തിയ നഊദു ബില്ലാഹ് ഖബ്ബഹഹുമുള്ളാഹ് ഇങ്ങനെ ഇത് വ്യക്തമായ തഹരീഫാണ്, യഹൂദികളുടെ പണി, യഹൂദികളുടെ പണിയാണ്. ഇങ്ങനെ തഹരീഫ് നടത്താതെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വിശ്വസിക്കും, അള്ളാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശ്വസിക്കും. അപ്പൊ ഒന്നാമത് പാടില്ലാത്ത എന്താ? തഹരീഫ്. പിന്നെയോ വല തഅ്തീൽ, തഅ്തീൽ ഇല്ലാതെ നമ്മൾ വിശ്വസിക്കും. തഅ്തീൽ എന്നാൽ അത്തല എന്ന വാക്കിൽ നിന്നാണ് ആ തഅ്തീൽ എന്ന വാക്ക് വന്നിട്ടുള്ളത്. അത്തല എന്ന് പറഞ്ഞാൽ അതില്ലാതെയാക്കും, അത് ഇല്ലാതെയാക്കും. ഏത് അർത്ഥം മാറ്റി പറയുകയോ അല്ലെങ്കിൽ പദം മാറ്റി പറയുകയോ ഇല്ല, മറിച്ച് അതിനെ നിഷേധിച്ചറിയും, അങ്ങനെ ഒന്നില്ല എന്ന് തന്നെ പറയും. തഅ്തീൽ ചെയ്യും, അള്ളാഹുവിന്റെ സിഫത്തുകൾ അവന് ഇല്ല എന്ന് പറയും. ഇതാണ് തഅ്തീൽ. ومن غير تكييف ولا تمثيل ومن غير تكييف ولا تمثيل അത് വല തകീഫ് ഓ തംസീലോ ഇല്ല. തകീഫ് എന്നാൽ കൈഫ എന്ന് പറയുക, കൈഫിയത്ത് പറയുക. അള്ളാഹുവിന്റെ സിഫത്തുകൾ, അവന്റെ വിശേഷണങ്ങൾ എങ്ങനെയാണെന്ന് പറയുക. നമുക്കറിയോ? അറിയില്ല. അള്ളാഹുവിന്റെ വജ്ഹ്, അവന്റെ മുഖം, അതെങ്ങനെ നമുക്കറിയില്ല. എന്നാൽ അവൻ വജ്ഹുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം അള്ളാഹുവിന്റെ കിതാബിലുള്ളതാണ്. അവന് യദുണ്ട്, അവന് കൈയുണ്ട്, അവന് കൈയുണ്ട്. യദുല്ലാഹി ഫൗക ഐദീഹിം, ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്. അവന്റെ സിഫത്താണത്, നമുക്കെങ്ങനെയെന്നറിയില്ല. അവന്റെ മഹത്വത്തിന് യോജിച്ച ഏറ്റവും കമാലിന്റെ യദാണ് അവനുള്ളത്. ഇന്നതുപോലെ എന്ന് നാം പറയുകയില്ല, തക്കീബ് നടത്തുകയില്ല. വല തംസീൽ, അതുപോലെ തംസീലും നടത്തുകയില്ല. തംസീൽ എന്നാൽ ഉദാഹരണം പറയുക, തംസീൽ എന്നാൽ ഉദാഹരണം പറയുക, മസല് പറയുക, അതാണ് തംസീൽ. ഇന്നതുപോലെ എന്ന് പറയുക, വേറെ ഒന്നിനെ കാണിച്ച് ഉദാഹരണം പറയലാണ് തംസീൽ. തക്കീഫ് എന്നോ, തക്കീഫ് എന്നാൽ വേറൊന്നിനെ കാണിച്ചിരുന്നതുപോലെ എന്ന് പറയുകയില്ല, മറിച്ച് അതിനൊരു രൂപം പറയും, എങ്ങനെയെന്ന് പറയും. അപ്പൊ നോക്ക്, ഇത് നാലും നമുക്കില്ല. തഹരീഫില്ല, തഅ്തീലില്ല, തക്കീഫില്ല, തംസീലില്ല, ഇതൊന്നുമില്ലാതെ അള്ളാഹു എങ്ങനെയാണോ പറഞ്ഞത് അതങ്ങനെ തന്നെ വിശ്വസിക്കും. അതാണ് ബാക്കി. ബൽ, മറിച്ച്, യുഅ്മിനൂന, അഹ്ലു സുന്നത്ത് വിശ്വസിക്കുന്നു. ബിഅന്ന അല്ലാഹ സുബ്ഹാനഹു വതആല ലൈസ കമിത്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. സൂറത്തു ശൂറയിലെ 11-ാമത്തെ ആയത്ത്. ബൽ, മുഅ്മിനുകൾ വിശ്വസിക്കുന്നു. ബൽ യുഅ്മിനൂന, അഹ്ലു സുന്നത്ത് വിശ്വസിക്കുന്നു. ബിഅന്ന അല്ലാഹ സുബ്ഹാന, അല്ലാഹു എങ്ങനെയുള്ളവനാണ്. ലൈസ, ഇല്ല. കമിത്ലിഹി, അവനെ പോലെ. ശൈഉൻ, യാതൊന്നുമില്ല. ഈ ആയത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്. ലൈസ മിസ്ലുഹു എന്ന് പറഞ്ഞാൽ തന്നെ മതി, അർത്ഥം ആയി, അള്ളാഹിനെ പോലെ ഒന്നുമില്ല എന്നായി. പക്ഷെ അങ്ങനെയാണ് പറഞ്ഞത്, ഒരു ക്യാബ് കൂടി. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ ഒരു നിലക്കും ഒന്നുമില്ല, ആരുമില്ല. വഹുവ സമീഉൽ ബസീർ, അവൻ സമീഉമാണ്, ബസീറാണ്. അവനെല്ലാം കേൾക്കുന്നവനും അവന് സമ്ഉം ബസറും ഉള്ളവനാണ്. എല്ലാം കേൾക്കുകയും എല്ലാം കാണുകയും ചെയ്യുന്നവനാണ്. നോക്ക്, ഈ ആയത്തിൽ തന്നെ ഇസ്ബാത്തുമുണ്ട്, നഫിയുമുണ്ട്, നിഷേധിക്കലുണ്ട്, അതുപോലെ സ്ഥാപിക്കലുണ്ട്. എന്താണ് നിഷേധിച്ചത്? അവനെ പോലെ ആരെങ്കിലും ഉണ്ടാവുക എന്നതിനെ നിഷേധിച്ചു. എന്താ സ്ഥാപിച്ചത്? അവൻ സമ എന്ന സിഫത്തിന് സ്ഥാപിച്ചു, ബസർ എന്ന സിഫത്തിന് സ്ഥാപിച്ചു. ഈ ആയത്തിൽ തന്നെ എല്ലാ പ്രത്യക്ഷിക്കും മറുപടിയും ഒറ്റ ആയത്തിലുണ്ട്. എങ്ങനെ? നിഷേധിക്കുന്നവർക്കുള്ള മറുപടി ഉണ്ട്, സാദൃശ്യപ്പെടുത്തുന്നവർക്കുള്ള മറുപടി ഉണ്ട്. ഇപ്പൊ ഈ നാട്ടിലെ അശാരിയ കക്ഷികൾ, എല്ലാ പേരുള്ള സംസ്ഥയും അശാരിയത്താണെന്നാണ് അവരവകാശപ്പെടുന്നത്. അവർ പറയുന്നത് എന്താ? അള്ളാഹു ഇറങ്ങി വരും എന്ന് പറയാൻ പാടില്ല, അള്ളാഹു മുകളിലാണെന്ന് പറയാൻ പാടില്ല. അപ്പൊ നമ്മളെ പോലെ ആയിപ്പോ അള്ളാഹു. നമുക്കല്ലേ ഒരു സ്ഥലം വേണ്ടത്, കൈ വേണ്ട, കൈ ഇതൊക്കെ നമുക്കല്ലേ. അതുകൊണ്ട് അതിനൊക്കെ വ്യാഖ്യാനിച്ച് വേറെന്തെങ്കിലാണെന്ന് പറയും. അള്ളാന്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ശക്തി, അള്ളാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങി വരും എന്നിങ്ങനെ മാറ്റിക്കളയും. യഥാർത്ഥത്തിൽ നോക്ക്, എന്നാൽ ചില സുഹൃത്തുക്കൾ അവരംഗീകരിക്കും ചെയ്യും. ഉദാഹരണത്തിന് സമീഉം ബസീറും, അള്ളാഹ് കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ ചോദ്യം ഇതിനും ബാധകല്ലേ? എടോ, നീയും കേൾക്കുന്നതാണൊക്കെ ചെയ്യുന്നില്ലേ? അപ്പൊ അള്ളാഹു നിന്നെ പോലെ ആയോ? അള്ളാഹ്ക്ക് സമീഉം ബസീറും ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട്? അപ്പൊ പറയും അല്ല, അവല. എന്താ കാരണം? നമ്മുടെ കേൾവി പോലെ അല്ല അള്ളാഹിന്റെ കേൾവി, നമ്മുടെ കാഴ്ച പോലെ അല്ല അള്ളാഹിന്റെ കാഴ്ച. അതേപോലെ തന്നെ അല്ലാ സുഖത്തിൽ ബാധകാക്കിയവർ, നിന്റെ കൈ പോലെയല്ല റബ്ബിന്റെ കൈ, നീ ഇറങ്ങി വരുന്നത് പോലെയല്ല അള്ളാഹു ഇറങ്ങി വരും. അള്ളാഹു ആകാശത്തിന് മുകളിലാണെന്ന് പറഞ്ഞാൽ നിനക്ക് സ്ഥല ആവശ്യം ആയതുപോലെയല്ല. അള്ളാഹുവിനെ ഒന്നും താങ്ങി നിർത്തുന്നില്ല, മറിച്ച് അള്ളാഹുയുടെ ആകാശത്തിന് മുകളിലാണെന്ന് അള്ളാഹുവിന്റെ കിതാബിലുള്ളതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലുള്ളതാണ്. അതേപോലെ തന്നെ ലൈസ കമിസ്ലിഹി ശൈ, അവനെ പോലെ ഒരാളുമില്ല ഒന്നുമില്ല. എന്നാൽ വഹുവ സമീഉൽ ബസീർ, അവൻ സമീഉൽ ബസീറുമാണ്, എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. സഹോദരങ്ങളെ, നമ്മൾ ഈ ഇതുപോലുള്ള അഖീദയുടെ കിതാബുകൾ പഠിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഇതിൽ പലപ്പോഴും റദ്ദുകളുണ്ടാവും, മറുപടികളുണ്ടാവും പലർക്കും. പക്ഷെ അതിനിടയിൽ മറുപടി മാത്രം പഠിച്ച ഒരു ജാതി മരടിച്ച ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. ഈ സിഫത്തുകൾ പറയുമ്പോൾ നമ്മൾ അതിനെന്താണ് നമ്മുടെ ഹയാത്ത് നന്നാകാൻ ഉൾക്കൊള്ളേണ്ടത് എന്ന് ചിന്തിക്കണം. നമുക്ക് അള്ളാഹു സമീഅാണ്, അള്ളാഹു ബസീറാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നു. നീ പറയുന്ന ഓരോ വാക്കും അള്ളാഹു കാണുന്നു നിന്നെ ഏത് സമയത്തും, അത് മറന്നു വരുത്. അള്ളാഹിന്റെ സിഫത്തുകൾ പഠിക്കുമ്പോൾ ഇത് പഠിച്ച കക്ഷികൾക്ക് മറുപടി പറയാൻ മാത്രമുള്ളതാണോ? അല്ല, റബ്ബിനെ കുറിച്ച് പഠിച്ചാലാണ് നീ നന്നാവുള്ളൂ. റബ്ബിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാതെ നന്നാവാൻ സാധ്യമല്ല. അള്ളാഹുവിന് ഏറ്റവും പേടി ഉണ്ടാവുക ആർക്കാൻ? അള്ളാഹിനെ കുറിച്ച് ഏറ്റവും പഠിച്ചവനാണ്. അതൊന്നും അള്ളാഹിന്റെ സിഫത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ ആശാരിയത്തിന് മറുപടി, ജഹ്മിയത്തിന് മറുപടി എന്ന രൂപത്തിന് മാത്രം ചിന്തിക്കരുത്. മനസ്സിലായോ? ചില ആളുകൾ അങ്ങനെയാണ്. നൗദു ബില്ല, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പഠിച്ച കക്ഷികളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ, അവരെ ഷർറ് പഠിക്കുമ്പോൾ ആ രൂപത്തിൽ നമ്മളായി പോകാൻ പാടില്ല. പഴച്ച കക്ഷികളെ കുറിച്ച് പഠിക്കുമ്പോൾ, അവരുടെ പിഴവുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നന്നായി അതിന്റെ അപകടം മനസ്സിലാക്കുകയും അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയുമാണ് ചെയ്യേണ്ടത്. അള്ളാഹു ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇപ്പോ വളരെ പഴച്ച, പ്രത്യേകിച്ച് സുലൂക്കിയായ പുതിയായ ഇടപാടുകളിൽ, അതുപോലെ ലൈംഗിക ജീവിതത്തിൽ ഒക്കെ വളരെ വൃത്തികെട്ട ജീവിതം നയിക്കുന്ന പഠിച്ച കക്ഷികളുണ്ട്. ഷിയാക്കളെ പോലെ, മൂച്ച വിവാഹം പോലെ ഉള്ളതൊക്കെ ഹലാലായ ആളുകൾ, അങ്ങനെയുള്ള കൗമ, അതുപോലെ പഠിച്ച വിഭാഗങ്ങൾ, ഇവരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ സാധാരണ ഏതെങ്കിലും ഒരു കുറ്റവാളികളുടെ കഥ വായിക്കും, പത്രം വായിക്കും പോലെ. പത്രത്തിലതാണല്ലോ കുറ്റകൃത്യങ്ങളുടെ കഥയും കുറ്റവാളികളൊക്കെ കഥ കൊടുക്കുന്നെന്തിനാ? ജനങ്ങളാരിത് ചെയ്യരുതെന്നുള്ള ഖൈറായ ഉദ്ദേശത്തിനാണോ? ആളുകളൊക്കെ ഒരു തരം ഇക്ലി മനോഭാവത്തിലാണ് അതൊക്കെ വായിക്കുക, അവരൊക്കെ വായിച്ച് ഹരം കൊള്ളുകയാണ്. അങ്ങനെ സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ പഴച്ച കക്ഷികളുടെ വിശ്വാസത്തെയോ അവരുടെ വൃത്തികെട്ട കാര്യങ്ങളെയോ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ആ രൂപത്തിൽ ആയി പോകരുത് പഠിക്കുന്നത്. മറിച്ച് അല്ലാഹുവിന്റെ കിതാബിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഹറാമിന്റെ ആളുകൾക്ക്, ഫാഹിഷത്തുകളുടെ, വൃത്തികേടുകളുടെ ആൾ, വൈകൃതങ്ങളുടെ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള ആദാബ്, ശിക്ഷ, അവർക്ക് ഈ ലോകത്തും പരലോകത്തും വരുന്ന നിന്ദ്യത, ഇതൊക്കെ നമ്മൾ ഓർക്കണം, പഠിക്കണം. അള്ളാഹുവിനോട് നാം ഷറിൽ നിന്ന്, ബിദഅത്തുകളിൽ നിന്ന്, ബലാലത്തുകളിൽ നിന്ന് രക്ഷ തേടണം. ഇങ്ങനെയല്ലാതെ ഒരിക്കലും അള്ളാഹുവിന്റെ ദീനിൽ പഴച്ച കക്ഷികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനോ പഠിക്കാനോ പാടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഷൈഖുൽ ഇസ്ലാമിന്റെ കിതാബുകൾ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ ഇക്കാര്യം സൂചിപ്പിക്കാറുണ്ട്, ഈ കാര്യം സൂചിപ്പിക്കാറുണ്ട്. കാരണം ഷൈഖുൽ ഇസ്ലാമിന്റെ തുടക്കം നോക്ക്, അങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. കുറെ പഴച്ച കക്ഷികളുടെ ഒരുപാട് വൃത്തികേടുകൾ ഈ എടുത്തു പറഞ്ഞ്, അങ്ങനെയല്ല പണ്ഡിതന്മാരുടെ രീതി, അതല്ല. മറിച്ച് അതെവിടെയെങ്കിലും പറയുമ്പോൾ അതിനെതിരുള്ള ശക്തമായ താക്കീതുകൾ അവർ പറയും. എന്തിനുവേണ്ടിയാ? കേടുവന്ന മനസ്സുള്ള ഒരുത്തനും ഇതിനോട് എന്ത് തോന്നരുത്, ഒരു ചായ തോന്നാൻ പാടില്ല, അതിനെക്കുറിച്ച് താക്കീത് ചെയ്ത് അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം കൽബുകൾ അങ്ങനെയാണ്, ആളുകൾ പല കോലത്തിലായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ താക്കീത് ചെയ്യാൻ പറഞ്ഞിടത്ത് ഷറായിരിക്കും, ചോനത് പഠി കേട്ടതിനെ ഫോന് ചെയ്യാൻ വേണ്ടി ചെയ്യും. അള്ളാഹു കാത്തിരക്ഷിക്കാൻ പലയം ഭൂ നാനുഹു, അവർ അഹ്ലു സുന്നത്ത് നിഷേധിക്കുകയില്ല. അൻഹു, അവനിൽ നിന്ന്, അതാ അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് അവൻ നിഷേധിക്കുകയില്ല. മാ വസഫ ബിഹി നഫ്സഹു, അള്ളാഹു എന്താണോ അവനെ കുറിച്ച് വിശേഷിപ്പിച്ചത്, നമുക്കതില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. വല യുഹരിഫൂൻ അൽ കലിമ അൻ മവാദിഇഹി, വല യുഹരിഫൂൻ, അവർ തഹരീഫ് നടത്തുകയില്ല, മാറ്റിക്കളയുകയില്ല. അൽ കലിമ, വാക്കുകളെ, അൻ മവാദിഇഹി, അതിന്റെ സ്ഥാനത്ത് നിന്ന്. ഇത് ഖുർആനിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ യഹൂദികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അവർ വാക്കുകളെ സ്ഥാനത്ത് നിന്ന് തിരിച്ചളയും, അർത്ഥം മാറ്റാൻ. ഇങ്ങനെ അഹ്ലു സുന്നത്ത് ചൊല്ലി ചെയ്യുകയില്ല. അള്ളാഹുവിന്റെ പേരുകളിലോ അവന്റെ ആയത്തുകളിലോ അവർ നടത്തുകയില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ ഇസ്മുകളിൽ ഇൽഹാദ് നടത്തുന്നവരെ നീ വിട്ടേക്കൂ, അവരെ നാം നോക്കിക്കൊള്ളാം. അവർക്കുള്ള പ്രതിഫലം നാം നൽകും, അവർ ചെയ്തതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടും. ഇൽഹാദ് എന്നാൽ അള്ളാഹുവിന്റെ ആയത്തുകളിൽ പേരുകളിൽ മാറ്റം വരുത്തുക, ചിരിക്കുക എന്നതാണ് ആ വാക്ക്, അതിനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ലഹദ്, രണ്ട് രൂപത്തിൽ ഖബറുണ്ടല്ലോ ലഹദ്, അറബ് നാടുകളൊക്കെ വ്യാപകമായ ലഹദിന്റെ ഖബർ, കുഴിച്ചിട്ട് പിന്നെ ഒന്ന് ചിരിക്കുക അങ്ങോട്ടേക്ക് വെക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ശക്കാണ്, ഒന്ന് കുഴിച്ചിട്ട് പിന്നെ അതിന്റെ അടിയിൽ വേറെ കുഴി ഒഴിക്കും. അപ്പൊ ലഹദ് എന്നാൽ ചിരിക്കുക എന്നാണ്. അള്ളാഹുവിന്റെ ആയത്തുകളെ അവർ വളക്കും, സിഫത്തുകളെ വളച്ച് മാറ്റി പറയും. ഇത് അഹ്ലുൽ സുന്നത്ത് ചെയ്യുകയില്ല. വലയുകയ്യിഫൂന, തക്കീഫ് നടത്തുകയില്ല. എന്താ തക്കീഫ്? എങ്ങനെ എന്ന് പറയുക, അതിന്റെ രൂപം നമുക്ക് അറിയാത്തത് പറയുക, അള്ളാഹു പറഞ്ഞുതരാത്തത്. അത് അഹ്ലുൽ സുന്നത്ത് ചെയ്യുകയില്ല. വലയുമത്തിലൂന, അവർ ഉദാഹരിക്കുകയില്ല വേറൊന്നിനെ പോലെ എന്ന് സാദൃശ്യപ്പെടുത്തുകയില്ല, അതാണ് തംസീൽ. വലയുമത്തിലൂന സിഫാത്തിഹി, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ അവർ തംസീൽ ചെയ്യുകയില്ല, സാദൃശ്യപ്പെടുത്തുകയില്ല. ബി സിഫാത്തി ഖൽഖിഹി, ആരുടെ സിഫത്തുകളോട്? പടപ്പുകളുടെ സിഫത്തുകളോട്. സിഫത്ത് എന്താണ്? ഗുണം, വിശേഷണം. ഇത് അഹ്ലുൽ സുന്നത്ത് ചെയ്യുകയില്ല, മറിച്ച് അവർ അള്ളാഹു പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വിശ്വസിക്കും. ലിഅന്നഹു സുബ്ഹാനഹു വതആല, എന്താണ് കാരണം? അള്ളാഹു റബ്ബുൽ ആലമീൻ ആയതുകൊണ്ട് ലാ സമീഅ ലഹു വലാ കുഫ്അ ലഹു വലാ നിദ്ദ ലഹു, കാരണം അള്ളാഹുവിന് സമീഇല്ല, നിദ്ദില്ല, കുഫ്ഇല്ല. എന്താണ് സമീഇ? അവന് പേരൊത്ത ഒരുവൻ. ഖുർആൻ അള്ളാഹു ചോദിച്ചത് ഹൽ തഅലമു ലഹു സമീഅ, അവന് പേരൊത്ത ആരെങ്കിലും, ആരെങ്കിലും നിനക്കറിയുമോ? അള്ളാഹുവിനെ പേരുകൊണ്ട് പോലും റബ്ബിനോട് സാദൃശ്യമുള്ള ഒരാളുമില്ല. വല കുഫ് അലഹു, അവന് കുഫ് ഇല്ല. എന്താ കുഫ്? അവനെ പോലെയുള്ള. വലം യകുല്ലഹു കുഫ്വൻ അഹദ്, അതാണ് കുഫ്. കുഫ് എന്ന് പറഞ്ഞാൽ ഒരേ പോലെ. വിവാഹം നോക്കുമ്പോൾ ഒരാൾക്ക് കുഫ്വത്ത് നോക്കണമെന്ന് പറയാറില്ലേ? എന്താണ് യോജിച്ചത്, അവർക്ക് യോജിച്ചത്, അവരുമായി നിലവാരത്തിൽ യോജിച്ചത് എന്നാണ്. അങ്ങനെ റബ്ബുമായി, റബ്ബിന്റെ നിലവാരത്തോട് യോജിച്ച ഒന്നുമില്ല, ആരുമില്ല. വലനിദ്ദലഹു, അവന് സമനായ ഒരാളുമില്ല. അവന് സമീയോ നിദ്ദോ കുഫോ ഇല്ല. വലായുക്കാസു ബിഖൽഖിഹി, അവന്റെ പടപ്പുകളോട് അവനെ ഖിയാസ് നടത്താൻ പാടില്ല. വലയുക്കാസു, അളക്കുക, പടപ്പുകൾ വെച്ചിട്ട് റബ്ബിനെ അളക്കുക. ഇതാണ് റബ്ബിനെ മനസ്സിലാക്കാത്ത ആളുകൾ ചെയ്യുന്നത്. റബ്ബിനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്ന, തമാശ പറയുന്ന, റബ്ബിന്റെ ആളമത്ത് മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഇങ്ങനെ പടപ്പുകളെ കൊണ്ട് റബ്ബിനെ അളക്കരുത്. ഫഇന്നഹു സുബ്ഹാന, കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ അവനാകുന്നു, അഅലമു ബിനഫ്സിഹി വഗൈരിഹി, അഅലമു, ഏറ്റവും നന്നായി അറിയുന്നവൻ. ബിനഫ്സിഹി, അവനെ കുറിച്ചും, ബിഗൈരിഹി, അവനല്ലാത്തവരെ കുറിച്ചും. അപ്പൊ ഒരാൾ അള്ളാഹു പറഞ്ഞ അള്ളാഹു എന്റെ കിതാബിൽ അവന്റെ വജ്ഹ്, അവന്റെ മുഖമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ അത് മാറ്റി പറയാം. അപ്പോ അവൻ യഥാർത്ഥത്തിൽ അവന്റെ വർത്താനം എന്താ? അവൻ പറയുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് അറിയുന്നതിനേക്കാൾ ഇവനെ അറിയുന്നത്. റബ്ബ് പറഞ്ഞതിനെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതിനെ നിഷേധിക്കുന്നവൻ യഥാർത്ഥത്തിൽ അവൻ പറയുന്നത് ഇങ്ങനെയാണ്. അതല്ല, അള്ളാഹുവാണ് അവനെ കുറിച്ചും അവനല്ലാത്തവരെ കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവൻ. അറിയുന്നവൻ മാത്രമല്ല, അറിഞ്ഞിട്ട് ഇല്ലാത്തത് പറഞ്ഞതരുമോ അള്ളാഹു? ഇല്ല. വാസ്ദഖീല, ഏറ്റവും സത്യം പറയുന്നവൻ അള്ളാഹു. വഅഹ്സനു ഹദീസം മിൻ ഖൽഖിഹി, പടപ്പുകളെക്കാളും ഏറ്റവും നന്നായി പറഞ്ഞു തരുന്നവൻ റബ്ബാണ്. ഒരു ഇഷ്കാലമില്ലാത്ത രൂപത്തിൽ ഏറ്റവും നല്ല, ഏറ്റവും യോജിച്ച വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരുന്നവൻ റബ്ബാണ്. പിന്നെ ആരാണ്? അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവരും ഏറ്റവും സത്യസന്ധമായി സംസാരിക്കുന്നവരും ഏറ്റവും നന്നായി വിശദീകരിച്ചു തരുന്നവരും. ഫുമ്മ റുസുലുഹു, അവന്റെ റസൂലുകൾ, നബിമാർ. സാദിഖൂന മുസദ്ദഖൂൻ, എങ്ങനെയുള്ളവരാണ് അള്ളാഹുവിന്റെ റസൂലുകൾ? സാദിഖൂൻ, സത്യം പറയുന്നവരും. മുസദ്ദഖൂൻ, സാദിഖൂന മുസദ്ദഖൂൻ, സത്യം പറയുന്നവർ ആണെന്ന് അള്ളാഹു സത്യപ്പെടുത്തുവരുമാണ്. സാദിഖൂൻ മുസദ്ദഖൂമാണ്. ബിഖിലാഫിൽ ലദീന യഖൂലൂന അലൈഹി മാ ലാ യഅലമൂൻ, അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് പറയുന്നവരിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട്, ഇവരുടെ അങ്ങനെയുള്ളവരെ പോലെ എല്ലാവരും റസൂലുകൾ. ബിഖിലാഫി, എതിരായിക്കൊണ്ട്, ആർക്കെതിരായിക്കൊണ്ട്? അല്ലദീന, ഒരു കൂട്ടർ. യഖൂലൂന അലൈഹി, അവർ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, അള്ളാഹുവിന്റെ മേൽ പറയുന്നു. മാലായാലും അവർക്കറിയാത്ത, ഇങ്ങനെയുള്ളവരിൽ നിന്ന് തീർത്തും വിഭിന്നനാണ് നബിമാർ. അവർക്ക് അള്ളാഹിനെ കുറിച്ച് അറിയാം, അള്ളാഹുവിനെ കുറിച്ച് അവർ സത്യമേ പറയൂ, ഏറ്റവും നന്നായി പറയുകയും ചെയ്യും. വലിഹാദ, ഇതുകൊണ്ടാകുന്നു. ഖാല സുബ്ഹാനഹു വതആല, അല്ലാഹു പറഞ്ഞിട്ടുള്ളത് സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്, ഇത്ര നല്ല തെളിവെടുത്താണ് നോക്കി ഇബ്നു തൈമിയുടെ. അല്ലാഹു യർഹമു വയഗ്ഫിറു ലഹു. സുബ്ഹാന റബ്ബിക, നിന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ, ഇസ്സത്തിന്റെ റബ്ബായ എല്ലാ പ്രതാപത്തിന്റെയും റബ്ബായ നിന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. അമ്മാ യസിഫൂൻ, അവർ കെട്ടിച്ചമച്ച റബ്ബിനെ കുറിച്ച് പറയുന്നതിൽ നിന്നും, വസലാമുൻ അലൽ മുർസലീൻ, അവന്റെ നബിമാർക്ക് സലാം, അവർക്കാണ് എല്ലാ സുരക്ഷയും സമാധാനവും. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു എല്ലാ ഹംദും. ഫസബ്ബഹ നഫ്സഹു, ഇലാ ഈ ആയത്തിലൂടെ അല്ലാഹു അവനെ തസ്ബീഹ് ചെയ്തു പരിശുദ്ധപ്പെടുത്തി. അമ്മാ വസഫഹു ബിഹി മുഖാലിഫൂന റുസുൽ, എന്തിൽ നിന്നാണ് പരിശുദ്ധപ്പെടുത്തിയത്? അമ്മാ വസഫഹു ബിഹി, അവനെ കുറിച്ച് വിശേഷിപ്പിച്ചതിൽ നിന്നും. ആര് വിശേഷിപ്പിച്ചത്? അൽ മുഖാലിഫൂന റുസുൽ, നബിമാർക്ക് എതിർ നിന്നവർ, നബിമാരുടെ എതിരായവർ റബ്ബിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലാത്തത്, അതിൽ നിന്നൊക്കെ അല്ലാഹു അവനെ പരിശുദ്ധപ്പെടുത്തി. വസല്ലമ അലൽ മുർസലീൻ, അല്ലാഹുവിന്റെ നബിമാർക്ക് സലാം ഉണ്ടെന്ന് അല്ലാഹു പറഞ്ഞു, അവർക്ക് രക്ഷയും സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു. ലി സലാമത്തി മാ ഖാലൂഹു, കാരണം മറ്റവരെ പോലെയല്ല അവരുടെ വാക്ക്, അതിന് സലാമത്തുണ്ട്, അത് രക്ഷപ്പെട്ട സുരക്ഷിതമായ വാക്കാണ്. മിനൻ നഖ്സി വൽ ഐബ്, എല്ലാ ന്യൂനതയിൽ നിന്നും കുറവിൽ നിന്നും. അതന്നെ ന്യൂനത, അതിൽ നിന്നൊക്കെ സലാമത്തായ ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും ഖൈറായ വാക്കാണ് അല്ലാഹുവിനെ കുറിച്ച് ആര് പറഞ്ഞത്? നബിമാർ പറഞ്ഞത്. അപ്പൊ അല്ലാഹു എന്ത് പറഞ്ഞു? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് അല്ലാഹു എത്ര പരിശുദ്ധനാണ്. എന്നാൽ വസലാമുൻ അലൽ മുർസലീൻ, നബിമാർക്ക് സലാം, അവർ അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും ശരിയായതേ പറഞ്ഞിട്ടുള്ളൂ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والله تعالى اعلم صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه اجمعين. سبحانك اللهم ربنا وبحمدك، سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك.